പരിശുദ്ധൻ 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 ഊരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഊരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, സ്രഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മെശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉപരിഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമുള്ള കന്യകർക്ക് മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവമായ കർത്താവേ, പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമേക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്യുന്നതായ ഈ സന്ധ്യാസമയം തമ്പുരാനെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ഞങ്ങളുടെ മനസ്സിനെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും കർത്താവേ, തിരുസഭയുടെ പഠനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനത്തെ സ്വീകരിക്കുവാനും തക്കവണ്ണം ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാനെ, ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാവിധമായ പ്രലോഭനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്കെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ പ്രയാസങ്ങളിൽ നിന്നും കർത്താവെ, ലോകത്തെയും ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് കാത്തു പരിപാലിക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, പുറത്ത് ലോകം ഏറ്റവും കലുഷിതമായിരിക്കുമ്പോഴും ശാന്തമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാനും നിന്നോടുള്ള ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ദൈവം തമ്പുരാനെ, പെരുവെള്ളം ഇരച്ച് കിണങ്ങിയാലും ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ സന്നദ്ധയിൽ ഭയപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ സന്നദ്ധയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത് ഭാഗത്ത് പതിനായിരങ്ങളും വീഴും, എങ്കിലും ഒരു ബാധയും നിന്റെ കൂടാരത്തിന് സമീപിക്കില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തമ്പുരാൻ, ഞങ്ങളുടെ ആത്മാവിനെ സമീപിക്കുവാൻ തക്കവണ്ണം ഒരു പിശാചിനെ അവിടെ അനുവദിക്കുമാറാകരുത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെയോ ഞങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയോ ബാധിക്കുന്നതായ പ്രയാസങ്ങളൊന്നും ഞങ്ങളുടെ ആത്മാവിനെയോ പ്രാർത്ഥിക്കുവാനുള്ള ഞങ്ങളുടെ മനസ്സിനെയോ ബാധിക്കുമാറാകരുത് എന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പഠന ശിബിരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും അവിടെ ഒരുക്കുമാറാകണമേ. ദൈവികമായ ജ്ഞാനം ചൊരിഞ്ഞു നൽകി കർത്താവേ, ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ നിലക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. എന്തെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുണ്ടോ? അത് നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമോ?
ക്ലാസ് തുടങ്ങാച്ചോ?
ഓക്കെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മർത്തുമറിയം സമാജത്തിന്റെ പ്രവർത്തകരെ, അംഗങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കുറച്ച് നാളുകളായി, പ്രത്യേകിച്ച് ഈ നടപ്പ് വർഷം ആരംഭിച്ചപ്പോൾ മുതൽ, മർത്തുമറിയം സമാജത്തിന്റെ പ്രത്യേക പഠന വിഷയമായ വിവാഹം എന്ന ആശയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമ്മളുടെ ചിന്തകളെ നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാമല്ലോ. വിവാഹം എന്ന ആശയത്തിന്റെ, അല്ലെങ്കിൽ ക്രിസ്തീയ വിവാഹത്തിലേക്ക് നമ്മളെ ആ ഒരു ആശയത്തിലേക്ക് കടന്നു വരുവാൻ തക്കുന്നു, അതിന്റെ പശ്ചാത്തലമായി ചില സംഗതികൾ മാത്രമാണ് ഇത്രയും നാളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇനി നമ്മുടെ സഭാപരമായ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള സമയമാണ്. പ്രഭാവപരമായി വിവാഹത്തെ വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, സഭാപരമായ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ. രണ്ട്, സഭാപരമായ വിവാഹ ശുശ്രൂഷ. ഇത് രണ്ടും അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. വിവാഹത്തിന്റെ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകാൻ അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗമാണ്. വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എങ്കിലും അതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് എക്ലീസിയാസ്റ്റിക്കൽ ആയിട്ട് സോ മെനി തിങ്സ് ടു റിമെമ്പർ ബിഫോർ വി ആർ എൻട്രിങ് ഇൻ ടു ദ സാക്രമെന്റ് ഓഫ് ഹോളി മാട്രിമണി. ഹോളി മാട്രിമണി എന്ന വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എസെൻഷ്യലായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ചില എക്ലീസിയാസ്റ്റിക്കൽ കാര്യങ്ങൾ, അതായത് സഭാപരമായ ഇടവകപരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഈ സമയം ദൈവത്തിൽ ശരണപ്പെടുന്നത്. വിവാഹം എന്ന് പറയുമ്പോൾ വിവാഹത്തിന്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വിവാഹം, വിവാഹ നിശ്ചയം, വിവാഹ വിളിച്ചു ചൊല്ല്, ദേശക്കുറി, പുനർവിവാഹം, അങ്ങനെയുള്ള ചില വിവാഹമോചനം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് സഭ എന്തൊക്കെയാണ് അതിന് പഠിപ്പിക്കുന്നത്, അതിന്റെ സഭയുടെ നിഷ്കർഷകൾ, വാട്ട് ആർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അവർ ചോയ്സ് അബൌട്ട് ദീസ് തിങ്സ്. വിവാഹ നിശ്ചയം, ബിട്രോസൽ, ദ ഹോളി മാട്രിമണി, ദ സർവീസ് ഓഫ് ഹോളി മാട്രിമണി, അതുപോലെ പുനർവിവാഹം, ദ സെക്കൻഡ് മാരേജ് ആൻഡ് വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സഭ എന്താണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് ചിന്തിക്കേണ്ട കോണം ആഗ്രഹിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ജീവികളിൽ ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ മറ്റുള്ള ജീവികളിലോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളിലോ കണ്ടുവരുന്ന രണ്ടു പേര് തമ്മിലുള്ള വെറും ഒരു ഉടമ്പടി മാത്രമല്ല ക്രൈസ്തവ വിവാഹം അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭാപരമായ വിവാഹം എന്ന് പറയുന്നത്. ഇവിടെ വിവാഹം പൂർത്തീകരിക്കപ്പെടുന്നത് വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുന്ന ആദാമും ഹവ്വായും തമ്മിലുള്ള ബന്ധം ദൈവം തമ്പുരാൻ യോജിപ്പിച്ചതുപോലെ ഓരോ വിവാഹ ശുശ്രൂഷയും ദൈവത്താൽ യോജിപ്പിക്കപ്പെടണം. അത് ദാറ്റ് ഷുഡ് ബി യുണൈറ്റഡ് ത്രൂ ചർച്ച്. ദൈവം തമ്പുരാൻ സഭയിലൂടെ രണ്ടു പേരെ, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരു പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ശുശ്രൂഷയാണ് വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത്. This is an experience of divine grace. This is a calling to the path of eternal life. Nithya jeevante paadhayilekkulla oru viliyaanu. Adu pole thanne deviga kripayude oru anubhavamaanu. Namakkariyaam vishuddha vivaha koodaasha ennaanu parayunnathu. Nammal sadharana nammude sabhayude oru prayogam anusarichu vishuddha vivaha koodaasha ennaanu holy matrimony ennu parayunnengilum അതിൽ സാക്രമെന്റ് എന്ന് ഒരു വാക്കില്ലാത്ത വിവാഹ കൂദാശ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. കൂദാശ എന്ന് പറഞ്ഞാൽ കാദീശോ എന്നാൽ പരിശുദ്ധൻ എന്നാണെന്നും അതുപോലെ തന്നെ കാദോഷ് എന്ന് പറഞ്ഞാൽ വിശുദ്ധം അല്ലെങ്കിൽ ഹോളി എന്നാണെന്നും ഒക്കെ നമുക്കറിയാം. ഈ കൂദാശകൾ എന്ന് പറയുന്ന സാക്രമെന്റ്സ് അല്ലെങ്കിൽ മിസ്ട്രി, അവയുടെ കൂദാശകളെല്ലാം റോസോ മിസ്ട്രി, രഹസ്യങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവയൊക്കെയും വിശുദ്ധമാണ്. നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന വാക്ക് വിശുദ്ധ കൂദാശ എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തെയും വിശുദ്ധ ദേവാലയത്തെയും ഒക്കെ നമ്മൾ സമീപിക്കുന്നത് പോലെ തന്നെ എല്ലാ കൂദാശകളെയും സമീപിക്കണം എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെരുപ്പ് ഒരുക്കിയിട്ടാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്, കുരിശ് വരച്ചുകൊണ്ടാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അകത്ത് കയറിയാലും നമ്മൾ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ ഓരോ കൂദാശയിലും, അതിപ്പം മാമോദിസ ആയാലും കുംഭസാരമായാലും വിവാഹ കൂദാശയാലും എല്ലാത്തിലും നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളാണ് അത് പാലിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദ ഹോളി മാട്രിമണി, ദ സർവീസ് ഓഫ് ഹോളി മാട്രിമണി ഓർ ദ ആസ്പെക്ട് ഓഫ് മാരേജ്, വിവാഹം എന്ന് പറയുന്ന ആശയം, ദാറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗാഡ്. ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്ന സ്ഥാപനം, ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. അതുപോലെ ദിസ് ഇസ് the beginning of a family. കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹോളി മാട്രിമോണി അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ നിജപ്പെടുത്തിയത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള 7 കൂതാശകളിൽ, വേറെ കൂതാശകൾ ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ഉള്ള 7 കൂതാശകളിൽ നിർബന്ധമില്ലാത്ത 2 കൂതാശകളിൽ ഒന്നാണ്. അതായത് വിശുദ്ധ പട്ടത്വ ശുശ്രൂഷയും അതുപോലെ തന്നെ പട്ടത്വം എന്ന കൂതാശയും വിവാഹം എന്ന കൂതാശയും നിർബന്ധമില്ല. അത് ആവശ്യമുള്ളവർക്ക് മാത്രം, ദിസ് ഇസ് നോട്ട് കമ്പൾസറി ഫോർ എവറിബഡി. ഇത് ഈ 2 കൂതാശകൾ മാത്രം എല്ലാവർക്കും നിർബന്ധമില്ലാത്ത 2 കൂതാശകളാണ്. ബാക്കി എല്ലാ കൂതാശകളും, മാമോദിസയും മുറോനഭിഷേകവും തുടങ്ങിയ എല്ലാ 5 കൂതാശകളും ഒരു വിശ്വാസി ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കണം എന്ന് സഭ ഉറപ്പായും നിർബന്ധിക്കുന്ന കൂതാശകളാണ്. പരിശുദ്ധ സഭയുടെ ആത്മീയ വളർച്ചയ്ക്ക് പട്ടത്വം ആവശ്യമായിരിക്കുന്നതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ ഭൗതിക വളർച്ചയ്ക്കല്ല, അതായത് പോപ്പുലേഷൻ ഗ്രോത്തിന് സ്വാഭാവികമായിട്ടും വിവാഹം എന്ന ശുശ്രൂഷ അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് ആവശ്യമുള്ളവർ നിർവഹിക്കേണ്ടതും ആവശ്യമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ ദ ഹോളി മാട്രിമോണി ഈസ് ദ അനറ്റേണൽ ആൻഡ് സ്പിരിച്വൽ ബൈൻഡിങ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. പുരുഷനെയും സ്ത്രീയെയും ആത്മീയമായി അതുപോലെ തന്നെ എന്നേക്കുമായി ജീവിതകാലം മുഴുവനേക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഹോളി മാട്രിമോണി എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് എ ഹോളി സാക്രമെന്റ് ഓഫ് ഗെറ്റിംഗ് ഡിവൈൻ ഗ്രേസ് ആൻഡ് ബ്ലെസ്സിംഗ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ദെയർ കമ്മിങ് ജനറേഷൻസ്. നമ്മൾ വിവാഹ കൂതാശയിൽ 2 പേരെ കുറിച്ച് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വരാൻ പോകുന്ന തലമുറകളെ കുറിച്ച് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ വിവാഹ കൂതാശ നമ്മുടെ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി എ മിയർ മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ്. ബോത്ത് ഷുഡ് കീപ് ഓർത്തഡോക്സ് ഫെയ്ത്ത് ത്രൂഔട്ട് ദെയർ ലൈഫ്സ്. ഇറ്റ്സ് ഫോർ യൂണിറ്റി, മ്യൂച്വൽ ലവ്, അതുപോലെ തന്നെ വർഷിപ്പിംഗ് ടുഗദർ, അതുപോലെയുള്ള 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വിവാഹ കൂതാശയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ വിവാഹ കൂതാശ നിർവഹിക്കുന്നത് നമ്മളുടെ സഭക്കാർ തമ്മിൽ മാത്രമാണ്. രഹസ്യം എനിക്ക് എൻ വീട്ടുകാർക്കും എന്ന് പറഞ്ഞതുപോലെ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾ തമ്മിൽ മാത്രമേ വിവാഹ കൂതാശ നമ്മുടെ സഭ അനുവദിക്കുന്നുള്ളൂ. അഥവാ നമ്മൾ കണ്ടുപിടിക്കുന്ന പങ്കാളി മറ്റേതെങ്കിലും ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളാണോ എങ്കിൽ വിവാഹ ശുശ്രൂഷയ്ക്ക് മുമ്പായും ഉപസാരവും ആമോദിസായും ആവശ്യമുണ്ടെങ്കിൽ ആമോദിസായും നിർവഹിച്ചതിന് ശേഷം ഓർത്തഡോക്സ് സഭയിലെ അംഗമാക്കിയതിനു ശേഷമാണ് വിവാഹ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ 2 പേരും ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായതിനു ശേഷം അത് ഓർത്തഡോക്സ് സഭ അംഗമാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്, ഫോർ യൂണിറ്റി, അവർ തമ്മിലുള്ള ഐക്യം, ഒരു ഒരു മെറ്റീരിയൽ യൂണിറ്റി. അതുപോലെ തന്നെ മ്യൂച്വൽ ലവ്, അവർ തമ്മിലുള്ള സ്നേഹം, പരസ്പര സ്നേഹം. അതുപോലെ തന്നെ വർഷിപ്പിംഗ് ടുഗദർ, അവർ പിന്നീടുള്ള പ്രാർത്ഥനകളിലും ദേവാലയ ആരാധനകളിലും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കണം എന്നുള്ള ഒരു നിർബന്ധം സഭയ്ക്കുള്ളത് കൊണ്ടും ഇരുവരും ദേ ഷുഡ് ബി ഇൻ ഓർത്തഡോക്സ് ഫെയ്ത്ത് ഫോർ എവർ. അവരുടെ ജീവിതകാലം മുഴുവനും ഓർത്തഡോക്സ് ഫെയ്ത്തിൽ തന്നെ നിലനിൽക്കണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്, സഭ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഥവാ കണ്ടെത്തുന്ന പങ്കാളി മറ്റൊരു സഭക്കാരനോ സഭക്കാരിയോ ആണെങ്കിൽ അങ്ങനെ ഓർത്തഡോക്സ് സഭ അവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഒരു ലീഗൽ ബോണ്ടേജ് ഉണ്ട്. നമ്മളുടെ അമേരിക്കൻ കൾച്ചർ അനുസരിച്ചായാലും ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചായാലും ദേർ ഈസ് ലീഗൽ ഫോർമാലിറ്റീസ് ഫോർ മാരേജ്. വിവാഹത്തിന് ചില ആ സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഗവൺമെന്റ് നൽകുന്ന ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ലീഗൽ ഫോർമാലിറ്റീസ് നടത്തിയാൽ സ്വാഭാവികമാണ് വിവാഹമായിട്ട് നമുക്ക് കണക്കാക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ സഭ അനുവദിക്കുന്നില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭാ വിവാഹം, നമ്മുടെ വിവാഹം, വിവാഹ ശുശ്രൂഷ, വിവാഹ കൂതാശ എന്ന് പറയുന്നത് 2 പേര് തമ്മിലുള്ള, ദാറ്റ് ഇസ് നോട്ട് ഓൺലി എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പീപ്പിൾ. അത് 2 പേര് തമ്മിലുള്ള വെറും കോൺട്രാക്ട് മാത്രമല്ല, അതിന് സഭയും അതുപോലെ തന്നെ ദൈവം തമ്പുരാനും ഇടപെടുന്ന ഒരു വലിയ കർമ്മമാണ് വിവാഹ ശുശ്രൂഷ. അതുകൊണ്ട് ദൈവത്തിന് അതിൽ ഇടപെടാൻ, സഭയിലൂടെ ഇടപെടാൻ ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ then only it will be valid. അവര് പരിശുദ്ധ സഭയിലൂടെ ദൈവം തമ്മിൽ അതിനെ ആശീർവദിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായും അത് സഭയുടെ വിശുദ്ധ കൂദാശയായി മാറുകയുള്ളൂ. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിവാഹം നടത്താൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളത് അച്ഛന്മാർ ഉൾപ്പെടെ പലർക്കും അത് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് വിവാഹം നടത്താൻ പാടില്ലാത്ത സമയങ്ങൾ എന്ന് നമുക്ക് ആർക്കും അറിയാം, പലപ്പോഴും വിട്ടുപോകുന്നത് അറിയാൻ വരാത്തതുകൊണ്ടായിരിക്കില്ല, പലപ്പോഴും വിട്ടുപോകുന്ന സാഹചര്യം നമുക്കുണ്ടാകാറുണ്ട്. നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തിൽ നമ്മൾ എത്രമാത്രം അകലെയാണ് എന്ന് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. സഭയുടെ നിയമം അനുസരിച്ച് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് വിവാഹത്തിന് തടസ്സമില്ലാത്തത്. അത് ഞായർ തിങ്കൾ ഒരാഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ മാത്രമാണ്. സൺഡേസ് ആൻഡ് മൺഡേസ് ആർ ദ ഓൺലി ടു ഡേയ്സ് ഇൻ എ വീക്ക് ഓൾ ചർച്ച് അലോവിങ് ഫോർ ദ സർവീസ് ഓഫ് ഹോളി മാട്രിമോണി. വിവാഹ ശുശ്രൂഷയ്ക്കായി അനുവദിച്ചിട്ടുള്ള ഒരാഴ്ചയിലെ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അത് ഞായറും തിങ്കളുമാണ്. ഞായറും തിങ്കളും പോലും ചില സാഹചര്യങ്ങളിൽ വാലിഡ് അല്ലാതായി വരും. ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത ദിവസങ്ങളോടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് എപ്രകാരമാണെന്ന് നോക്കാം. അതിൽ ഒന്ന്, 5 canonical Lenten days. 5 സഭയുടെ 5 കാനോനിക്കമായ നോമ്പുകളിൽ ഒന്നിലും വിശുദ്ധ കൂദാശ, വിശുദ്ധ വിവാഹ കൂദാശ നടത്താൻ പാടില്ല എന്നാണ് സഭയുടെ നിയമം. അതുപോലെ തന്നെ ഉള്ളത് വെനസ്ഡേ ഫ്രൈഡേ നമുക്ക് സ്വാഭാവികമായിട്ടും നോമ്പുള്ള ദിവസങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. സൺഡേ മൺഡേ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് കാരണം അതാണ്. അതുപോലെ തന്നെ ഫ്രം അസെൻഷൻ ടു പെന്റക്കോസ്റ്റ് കാത്തിരിപ്പ് ദിവസങ്ങൾ, അതായത് യേശു തമ്പുരാന്റെ സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്റ്റ് വരെയുള്ള 10 ദിവസങ്ങൾ വിശുദ്ധ വിവാഹ കൂദാശ സഭ അനുവദിക്കാറില്ല. അതുപോലെ തന്നെ മോറോനായ പെരുന്നാളുകളിൽ വിശുദ്ധ വിവാഹ കൂദാശ അനുവദിക്കാറില്ല. ഇനി അഥവാ തിങ്കളും ഞായറും ആണെങ്കിൽ പോലും പേത്രത്താ ദിവസമാണെങ്കിൽ വിശുദ്ധമായ പരിശുദ്ധ നോമ്പ് തുടങ്ങുന്ന മൂന്നുനോമ്പ് എന്തായാലും ഞായറാഴ്ച വരാൻ സാധ്യതയില്ല. പേത്രത്ത ഏതെങ്കിലും നോമ്പ്, നമുക്ക് ഡേറ്റ് അനുസരിച്ച് നടത്തുന്ന നോമ്പുകൾ ഏതെങ്കിലും, ഇപ്പൊ ഓഗസ്റ്റ് 15 ദിവസങ്ങളാണ് അത് ജൂണിലെ, അത് ഡേറ്റ് അനുസരിച്ച് നോക്കുന്ന ദിവസങ്ങൾ ആരംഭിക്കുന്നത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണെങ്കിൽ, എന്നിട്ട് പേത്രത്താ ദിവസങ്ങൾ സൺഡേയോ മൺഡേയോ ആണെങ്കിൽ വി ക്യാൻ ഡു ദ സർവീസ് ഓഫ് ഹോളി മാട്രിമോണി ഓൺ ദാറ്റ് ഡേയ്സ്. ആ സൺഡേയിലോ മൺഡേയിലോ നടത്താൻ കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ നമ്മൾ പിന്നീട് വരുന്ന വിവാഹത്തിന്റെ റെസ്ട്രിക്ഷൻസിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് വിവാഹത്തിന്റെ ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ദേശക്കുറി എന്ന ഒരു ഒരു അതിന്റെ സർവീസ് ഓഫ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അതിന് ഇംഗ്ലീഷ് വേർഡ് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ദേശക്കുറി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ദേശക്കുറി കൊടുക്കുന്നത് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ തമ്മിൽ മാത്രമാണ് ദേശക്കുറി കൊടുക്കുന്നത് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ ഈ അഥവാ നമ്മളുടെ പെൺകുട്ടികളെ മറ്റൊരു സഭയിലേക്ക് വിവാഹം കഴിച്ച് അയക്കുകയാണെങ്കിൽ ദേശക്കുറി കൊടുക്കാറല്ല. ഈ അഥവാ ആ സഭക്കാരത് എന്തെങ്കിലും അഫിഡവിറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റെതായിട്ടുള്ള ലെറ്റർഹെഡിൽ ഒരു എഴുത്ത് മാത്രമാണ് കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ദേശക്കുറി, അതായത് ഒരു ദേശക്കുറി കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ സഭയിലെ ഇടവകയിൽ അംഗമല്ലാതായി മാറുകയാണ്. അതായത് പുതിയൊരു കുടുംബത്തിലേക്ക് അംഗമായി തീരുന്നത് ദേശക്കുറി കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അംഗത്വം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പിന്നീട് ഒരിക്കലും ആ അംഗത്വം തുടരാൻ തക്കുകൊണ്ടുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ദേശക്കുറി മേടിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദേശക്കുറി കൊടുത്തതിന് ശേഷമാണ് വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞ ശുശ്രൂഷ നടക്കുന്നത്. ശരിക്കും നമ്മുടെ സഭാ നിയമം അനുസരിച്ച് വിശുദ്ധ വിവാഹ കൂദാശയുടെ ആദ്യ ഭാഗമായ മോതിരം വായന ശരിക്കും വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയാണ്. നമുക്ക് വേണമെങ്കിൽ 2 ദിവസങ്ങളിലായിട്ട് മോതിരം വാഴും കിരീടം വാഴും നടത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും പലപ്പോഴും സമയത്തിന്റെയും സാഹചര്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ചിങ്ങ് നടത്തുകയാണ് പതിവ്. സാധാരണഗതി ഇപ്പോൾ നടത്തുന്ന അനുസരിച്ചുള്ള ബെട്രോത്തൽ വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് നടത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദേശപുരി ഒക്കെ എല്ലാം കൊടുത്തതിന് ശേഷം വിവാഹ നിശ്ചയം നമ്മൾ നടത്താറുണ്ട്. വിവാഹ നിശ്ചയത്തിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ സഭ നിഷ്കർഷിക്കുന്നുണ്ട്. ഒന്ന് റിംഗ് എക്സ്ചേഞ്ച് ആണ്, പരസ്പരം മോതിരം മാറ്റം ചെയ്യാൻ പാടില്ല എന്ന് സഭ വളരെ കർശനമായി വിലക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കാൻ ഒരുമിച്ച് ഇരുത്തി ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതായത് വിവാഹ നിശ്ചയത്ത് രണ്ടുപേരും ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് ഫോട്ടോസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോ വേണ്ടി ഒരുമിച്ച് നിർത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നാൽ പിന്നീടുള്ള ചടങ്ങുകൾക്കൊന്നും അവർക്ക് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള അനുവാദം സഭ കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത, അതായത് മുമ്പ് റെസ്ട്രിക്ഷനെ കുറിച്ച് പറഞ്ഞു, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത 7 ദിവസങ്ങളുണ്ട്, സോറി 8 ദിവസങ്ങളുണ്ട്. അത് ഉയർപ്പിന് ശേഷം വരുന്ന 8 ദിവസങ്ങളാണ്. ഉയർപ്പ് ദിവസം മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള 8 ദിവസങ്ങളിൽ ദേർ ഈസ് നോ റെസ്ട്രിക്ഷൻസ്. ഏത് ദിവസം വേണമെങ്കിൽ നമുക്ക് വിശുദ്ധ വിവാഹ കൂദാശ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇനി അഥവാ ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ നടത്തണമെങ്കിൽ വികാരി അച്ഛന്റെയും അതുപോലെ തന്നെ ഇടവക മെത്രാപ്പൊലീത്തായുടെയും കത്തോടുകൂടി പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് സർവീസ് ഓഫ് ഹോളി മാട്രിമണി ഓൺ ദ ഡേയ്സ് ഓഫ് വെനസ്ഡേസ് ഓർ സാറ്റർഡേസ്. വെനസ്ഡേയിലോ സാറ്റർഡേ നടത്താൻ തക്കവണ്ണമുള്ള അനുവാദം തരുന്നുണ്ട്. നോമ്പിലോ ആകരുത്, അതുപോലെ കാത്തിരി ദിവസങ്ങളോ ആകരുത് എന്നുള്ളത് നിർബന്ധമുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ചില നിർബന്ധങ്ങൾ വിവാഹ ശുശ്രൂഷ നടത്തുന്നതിനകത്ത് ചില നിർബന്ധങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അതിന് എ ബി സി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ദാറ്റ് ഷുഡ് ബി ആഫ്റ്റർ ഹോളി കുർബാന. വിശുദ്ധ കുർബാന കുമ്പസാരിച്ച് വിവാഹ, അതായത് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ആഫ്റ്റർ ഓർ ബിഫോർ, ഒന്നുകിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വിശുദ്ധ വിവാഹ കൂദാശ നടത്തി, വിശുദ്ധ കുർബാന നടത്തി, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ നമുക്ക് നടത്താവുന്നതാണ്. അല്ലെങ്കിൽ രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വിശുദ്ധ വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൺഫഷൻ ആൻഡ് കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, കൺഫഷൻ, കമ്മ്യൂണിയൻ ആൻഡ് കൗൺസിലിംഗ്, മൂന്ന് സി പിന്നീട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, കുമ്പസാരം, വിശുദ്ധ കുർബാന അനുഭവം, ഇത് മൂന്നും പൂർത്തീകരിച്ചവർക്കാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ വിവാഹ കുദാശയിലേക്ക് പ്രവേശിക്കാനുണ്ടാക്കാവുന്ന അനുവാദമുള്ളത്. അതുപോലെ 2 ഡി ഉണ്ട്, ഡ്യൂസ് ആൻഡ് ഡോക്യുമെന്റ്സ്, ഇടവകയുമായി ബന്ധപ്പെട്ട ഡ്യൂസ് കൊടുക്കാനുള്ള ഡ്യൂസ് കൊടുത്ത് തീർക്കുക. അതുപോലെ തന്നെ ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം, പ്രായം തെളിയിക്കുക, സർട്ടിഫിക്കറ്റ്, അതുപോലെ ഉള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ കാര്യമാണ് വിളിച്ചു ചൊല്ല. വിളിച്ചു ചൊല്ല എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ തമ്മിലുള്ള വിവാഹമാണ് സ്വാഭാവികമായും നമ്മൾ വിളിച്ചു ചൊല്ലുന്നത്. രണ്ടുപേരും ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം ഷുഡ് ബി ദ മെമ്പേഴ്സ് ഓഫ് ഓർത്തഡോക്സ് ചേർച്ച്. ഓർത്തഡോക്സ് ചർച്ചിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെയുള്ള യാക്കോബായ സഭ, പാത്രിയാർക്കീസ് സഭയിൽ നിന്നുള്ള ഈ രണ്ട് സഭകൾ മാത്രം തമ്മിലേ നമ്മൾ വിവാഹം അനുവദിക്കുന്നുള്ളൂ. ഈ രണ്ട് സഭകൾ ഏതെങ്കിലും ആണെങ്കിൽ മാത്രമേ നമ്മൾ ഞായറാഴ്ചകളിൽ വിളിച്ചു ചൊല്ലാറുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും വിളിച്ചു ചൊല്ലിയിരിക്കണം എന്നാണ് നിർബന്ധം. ഇനി അഥവാ 1 തവണ വിളിച്ചു ചൊല്ലാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ അത് പ്രത്യേക പെർമിഷനോടുകൂടി ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദെർ ഇസ് നോ അനൗൺസ്മെന്റ്സ്, അതായത് വിളിച്ചു ചൊല്ല എന്ന അനൗൺസ്മെന്റ് ഇല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട്. നമുക്ക് നടത്താൻ പാടില്ല എന്ന് പറയുന്ന അനൗൺസ് വിളിച്ചു ചൊല്ല നടത്താൻ പാടില്ലാത്ത ചില സമയങ്ങൾ, അതിലൊന്ന് സ്പെഷ്യൽ പെർമിഷനോടുകൂടി നടത്തുന്ന കല്യാണങ്ങൾ, അതായത് ബുധൻ വെള്ളി ദിവസങ്ങളിലോ അതുപോലെ പരിശുദ്ധ പിതാവിന്റെ കാതോലിക്ക ബാബയുടെ സ്പെഷ്യൽ പെർമിഷനോട് നടത്തുന്ന കല്യാണങ്ങൾ വിളിച്ചു ചൊല്ലാറില്ല. അതുപോലെ തന്നെ സെക്കൻഡ് മാരേജ് വിളിച്ചു ചൊല്ലാറില്ല. അതുപോലെ മൂന്നാമത് മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ള സഭകളുമായി നടത്തുന്ന വിവാഹ ബന്ധങ്ങൾ നമ്മൾ വിളിച്ചു ചൊല്ലാറില്ല. ഇനി നടത്താൻ പോകുന്നത്, ഇനി വിളിച്ചു ചൊല്ലി കഴിഞ്ഞ് വിശുദ്ധ വിവാഹത്തിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ വിവാഹത്തിന്റെ ശുശ്രൂഷ ദേവാലയത്തിൽ നടത്തപ്പെടണം. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു വിശ്വാസം, ട്രഡീഷൻ അനുസരിച്ച് വരന്റെ, ബ്രൈഡ് ഗ്രൂമിന്റെ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ വിവാഹ ശുശ്രൂഷകൾ നമ്മൾ ക്രമീകരിക്കാറുള്ളത്. ഇനി അഥവാ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പോലെ രണ്ടുപേർക്കും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വേദി ഒരു പള്ളി നമുക്ക് തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, പള്ളിയല്ല അല്ലാത്ത ഏതെങ്കിലും സാഹചര്യമാണെങ്കിൽ പോലും സഭ അനുവദിക്കുന്നുണ്ട്. അഥവാ മൂന്നാമതൊരു പള്ളി ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ തന്നെയുള്ള മൂന്നാമതൊരു പള്ളിയാണെങ്കിൽ ആ പള്ളിയിലേക്ക് ദേശക്കുറിയും അതുപോലെ തന്നെ വരന്റെ ഇടവകയിൽ നിന്നുള്ള ലെറ്ററും കൂടി കൊടുത്തതിന് ശേഷമാണ് അവിടുത്തെ പെർമിഷൻ നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഉള്ള വരുമാനങ്ങൾ ഡ്യൂസ് എല്ലാം കൊടുത്ത് തീർക്കണം എന്നുള്ളതൊക്കെ നിർബന്ധമായ കാര്യമാണ്. അതിനുശേഷം വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞൊരു വലിയ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാമല്ലോ വിശുദ്ധ വിവാഹ കൂദാശ എന്ന് പറയുന്നത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് മറ്റൊരു ബന്ധത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണ് എന്ന് നമുക്കറിയാം. അതായത് യേശു തമ്പുരാനും പരിശുദ്ധ സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഒരു ഒരു റെപ്രസെന്റേഷനാണ് വിശുദ്ധ വിവാഹ കൂദാശ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധ സഭയുടെ തലയാകുന്ന ക്രിസ്തു, ക്രിസ്തുവിന് രണ്ടാം വരവിന് വേണ്ടി പരിശുദ്ധ സഭ ഒരുങ്ങുന്നത് പോലെ ആയിരിക്കണം വിശുദ്ധ വിവാഹ കൂദാശ ആരംഭിക്കേണ്ടത് എന്ന് നമ്മൾ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് എൻട്രി യുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻട്രി. നമ്മൾ ആദ്യം പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ബ്രൈഡാണ്. വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ കടന്ന് പരിശുദ്ധ സഭ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ ഭൂമിയിൽ കാത്തിരിക്കുന്നത് പോലെ മണവാളന് വേണ്ടി മണവാട്ടി പള്ളിയുടെ ഉള്ളിൽ കാത്തിരിക്കണം എന്നാണ് സഭയുടെ പഠിപ്പിക്കൽ. ഇനി അഥവാ വേറെ രീതിയിലും കൂടെ ഉള്ള ഒരു പെർമിഷൻ സഭ നൽകുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് വരനും വധുവും ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പെർമിഷനും നൽകുന്നുണ്ട് എന്നും നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബ്രൈഡ്ഗ്രൂം ഷുഡ് സ്റ്റാൻഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് ബ്രൈഡ് ഷുഡ് സ്റ്റാൻഡ് അറ്റ് ദ റൈറ്റ് സൈഡ്. വരൻ ഇടതുവശത്തും വധു വലതുവശത്തുമായിട്ടാണ് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് തോഴ്മക്കാർ ഉണ്ടായിരിക്കണം എന്ന് സഭ പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന ബെസ്റ്റ് മാനും പിന്നെന്താ മെയ്ഡ് ഓഫ് ഓണർ എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടു പേര് ഏറ്റവും അടുത്ത തോഴ്മക്കാരായി ഓരോരോ രണ്ടു പേർക്കും ഓരോരുത്തരും വീതം ഉണ്ടാവണം. തോഴൻ മണവാളന്റെ തോഴനായി വരുന്ന ആള് മണവാളന്റെ ഇടതുവശത്തായിട്ട് അതായത് പുരുഷന്മാർ നിൽക്കുന്ന ഭാഗത്തായിട്ട് നിൽക്കുകയും നമസ്കാര മേശയിൽ നിന്നും പുരോഹിതൻ കാർമികൻ നൽകുന്ന ഒരു ചെറിയ കുരിശ് മോതിരം വാഴവിന്റെ ശുശ്രൂഷ തീരുന്നതുവരെയും ആ കുരിശ് പിടിച്ചുകൊണ്ട് നിൽക്കണമെന്നുമാണ് സഭ നിഷ്കർഷിക്കുന്നത്. അതുപോലെ തന്നെ മണവാട്ടി കടന്നു വന്ന പള്ളിയിലേക്ക് പ്രവേശിച്ച് വരന്റെ വലതുഭാഗത്തായിട്ട് നിൽക്കുകയും മണവാട്ടിയുടെ വലതുഭാഗത്തായിട്ട് അല്പം പിന്നിലായിട്ട് മെയ്ഡ് ഓഫ് ഓണർ അല്ലെങ്കിൽ തോഴി പ്രധാന തോഴി നിൽക്കുകയും ചെയ്യണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശുശ്രൂഷ നടക്കുമ്പോൾ മണവാട്ടി മൂടുപടം ധരിച്ചിരിക്കണം. തുടങ്ങുമ്പോൾ ശുശ്രൂഷ തുടങ്ങുമ്പോൾ മണവാട്ടി മൂടുപടം ധരിച്ചിരിക്കണമെന്നും മോതിരമാഴുവിന് ശുശ്രൂഷ അവസാനിച്ച് കിരീടമഴു ആരംഭിക്കുമ്പോൾ മൂടുപടം മാറ്റിയിരിക്കണം എന്നുമാണ് സഭയുടെ നിഷ്കർഷ. കാരണം രണ്ടാമത്തെ ശുശ്രൂഷയിൽ കിരീടം വാഴും അതുപോലെ തന്നെ കിരീടധാരണവും നമ്മളുടെ ഭാരതീയ പാരമ്പര്യ പ്രകാരമുള്ള മിന്നുകെട്ടും ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ കാർമികന്റെ ഒരു സൗകര്യാർത്ഥം നമ്മൾ മൂടുപടം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ വിവാഹ കൂദാശ ആരംഭിച്ചു കഴിയുമ്പോൾ വിവാഹ കൂദാശയ്ക്ക് ഏറ്റവും സ്ട്രക്ചറലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ആദ്യം സൂചിപ്പിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ബ്ലെസിംഗ് ഓഫ് റിംഗ്സ് ആൻഡ് ബ്ലെസിംഗ് ഓഫ് ക്രൗൺസ്. മോതിരം വാഴും അതുപോലെ തന്നെ മോതിരധാരണം, മോതിരം ധരിപ്പിക്കുന്ന ശുശ്രൂഷയും അതിനുശേഷം കിരീടം വാഴും കിരീടധാരണവും, കിരീട വാഴ്ത്ത് കിരീടം ധരിപ്പിക്കുന്ന ശുശ്രൂഷ, ഈ രണ്ട് ശുശ്രൂഷകളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ആക്ച്വലി മുമ്പ് പറഞ്ഞതുപോലെ ബ്ലെസിംഗ് ഓഫ് റിംഗ്സ് അതായത് മോതിരം വാഴും എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിട്രോത്തൽ, അത് വിവാഹ നിശ്ചയം തന്നെയാണ്. അത് എന്താ പറയുക, നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിട്ട് നടത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടായിട്ട് നടത്താവുന്നതാണ്. ഇപ്പോഴും നമ്മളൊക്കെയും അത് സൗകര്യം കൺവീനിയൻസ് അനുസരിച്ച് ഒരുമിച്ചാണ് നടത്താറുള്ളത്. ആക്ച്വൽ സർവീസ് ഓഫ് മാട്രിമണി എന്ന് പറയുന്നത് ബ്ലെസിംഗ് ഓഫ് ക്രൗൺസ് ആണ്. അതായത് വിവാഹ കൂദാശ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഭാഗം കിരീടം വാഴ്വ് തന്നെയാണ്. കിരീടം വാഴ്ത്തി കിരീടം ധരിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് പ്രത്യേകം പറയുന്നു. മോതിരമാഴ് പൂർത്തീകരിച്ച് കിരീടമാഴിലേക്ക് പ്രവേശിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ പോഴ്മക്കാരന്റെ കയ്യിൽ നിന്നും കുരിശ് നമസ്കാര മേശയിലേക്ക് തിരിച്ച് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ പണവാട്ടി തലയിൽ നിന്നും മൂടുപടം നീക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ വിവാഹ കൂദാശിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളെ കുറിച്ചും കൂടി ഞാൻ പറയാമെന്ന് വിചാരിക്കുകയാണ്. അത് വിവാഹ നിശ്ചയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. വിവാഹ നിശ്ചയത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. വിവാഹ നിശ്ചയം സാധാരണഗതി നമ്മൾ നടത്താറുള്ളത് വിവാഹ നിശ്ചയം വധുവിന്റെ കുടുംബത്തിന്റെ സാഹചര്യം അനുസരിച്ചാണ് നടത്താറുള്ളത്. അതുപോലെ വധുവിന്റെ കുടുംബത്തിൽ നിന്നുള്ള മുതിർന്ന ഒരു വ്യക്തി വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ കാര്യം അവതരിപ്പിക്കുന്നു. അതിനുശേഷം വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഇൻട്രൊഡക്ഷൻ ഓഫ് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. അതിനുശേഷം വരന്റെ കുടുംബത്തിലെ മുതിർന്ന ആൾ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ദിവസവും സ്ഥലവും സമയവും പ്രഖ്യാപിച്ച് അംഗീകാരം നേടുന്നു. അതിനുശേഷം വിളിച്ചുവല്ലുകൂറി ഇരു കുടുംബങ്ങളും തമ്മിൽ കൈമാറുന്നു. വിവാഹ നിശ്ചയത്തിന് സമയത്ത് വധുവരന്മാരെ ഒരുമിച്ച് ഇരുത്തരുത് എന്ന തീരുമാനം സഭ സ്വീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിവാഹത്തിന് മുമ്പ് പരസ്പരം അറിയുന്നതും മനസ്സിലാക്കുന്നതും തെറ്റായ കാര്യമല്ല. എങ്കിലും ഒരു റെഗുലേഷൻ, നമ്മൾ അവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരു റെഗുലേഷൻ വെക്കാൻ വേണ്ടിയാണ് ഒരുമിച്ചിരിക്കരുത് എന്ന് പറയുന്നത്. വിവാഹത്തിന് മുമ്പ് നമ്മൾ നടത്തേണ്ടുന്ന ചില ഒരുക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് വിളിച്ചൊല്ലാണ്. വിളിച്ചൊല്ലുന്നതിനാവശ്യമായ ഫോം പൂരിപ്പിച്ചു കൊടുക്കുക. അതിനുശേഷം ദേശകുറി, കുമ്പസാരം, കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഡ്യൂസ്, കമ്മ്യൂണിയൻ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തിയതിനു ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്. അതുപോലെ മറ്റ് സഭാംഗങ്ങളുമായോ അല്ലെങ്കിൽ മറ്റ് മതത്തിൽപ്പെട്ടവരെയോ വിവാഹത്തിലൂടെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന ചില നടപടിക്രമങ്ങളെ കുറിച്ചാണ്. യാക്കോബായ സഭയൊഴികെ മറ്റ് സഭകളിൽപ്പെട്ടവരെ ഓർത്തഡോക്സ് സഭയിൽ ചേർത്ത് അംഗമാക്കിയതിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. അതിനും ചില വ്യത്യാസങ്ങളുണ്ട്. അതിലൊന്ന്, കത്തോലിക്ക സഭാംഗമാണെങ്കിൽ അവര് സ്വാഭാവികമായിട്ടും മാമോദിസായോടൊപ്പം മൂറോന അഭിഷേകം നടത്തുന്ന ശുശ്രൂഷ ആയതുകൊണ്ട് അവിടെ മാമോദിസായുടെ ആവശ്യമില്ല. കുമ്പസാരം വിശുദ്ധ കുർബാനുഭവം നൽകി സഭയിൽ ചേർത്തിട്ടാണ് വിവാഹ കൂദാശ നടക്കാറുള്ളത്. മാർത്തോമ CSI പെന്തക്കോസ്റ്റൽ വിശ്വാസങ്ങളും തിരിച്ചു വരുന്നവരാണെങ്കിൽ വിശുദ്ധ മൂറോന അഭിഷേകവും കുമ്പസാരവും വിശുദ്ധ കുർബാനുഭവം നടത്തി സഭയിൽ ചേർക്കും. അതുപോലെ തന്നെ ജനിച്ച് വളർന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ മറ്റേതെങ്കിലും വിശ്വാസത്തിൽ, പ്രത്യേകിച്ച് നവീകരണം പോലുള്ള വിശ്വാസങ്ങളിൽ പോയി തിരിച്ചു വരികയാണെങ്കിൽ കുംഭസാരം വിശുദ്ധ കുർബാന അനുഭവം അതുപോലെ തന്നെ പ്രായച്ചിത്തവും നൽകി സഭയിൽ ചേർത്താണ് വിശുദ്ധ വിവാഹ കൂദാശ നടത്താറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിളിച്ചു വല്ലുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും കാനോനികമായ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം എന്ന് പറയാറുണ്ട്. ഈ കാനോനികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിവാഹ ശുശ്രൂഷയിൽ വധുവിനും വരനും ഉണ്ടാകാൻ സാധ്യതയുള്ള കാനോനികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഒന്ന്, മുമ്പ് വിവാഹിതരായിരുന്നവർ ആണോ എന്ന് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഇവരുടെ ഫസ്റ്റ് മാരേജ് അവരുടെ ഒന്നാം വിവാഹമാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വിവാഹം നടത്താൻ സഭ അനുവദിക്കാത്ത ദിവസങ്ങളിലാണോ ഈ വിവാഹം നടത്താൻ തക്കവണ്ണം ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതും നോക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവർ, ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള പ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നു ഇവിടെയും 18-ഉം 21-ഉം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ നാടിന്റെയും നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ആളുകളാണോ അല്ലെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായം എത്തിയിട്ടുണ്ടോ എന്നുള്ളതും നോക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ പാരമ്പര്യമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്, രക്തബന്ധമുള്ളവർ ആണോ എന്നുള്ളത് നോക്കേണ്ടത് ആവശ്യമാണ്. 6 അല്ലെങ്കിൽ ഏഴ് തലമുറ വരെ വിവാഹ ബന്ധം രക്തബന്ധമുള്ളവരാണെങ്കിൽ നമ്മൾ വിവാഹ ബന്ധം പ്രയോഗിക്കുന്നില്ല. ഇനിയുള്ളതാണ് മാനസിക രോഗം. രണ്ടു പേർ ആർക്കെങ്കിലും ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടായെങ്കിൽ അതും കാനൂനികമായ തടസ്സമാണ്. പ്രത്യേകിച്ച് അത് മറ്റ് പരസ്പരം അറിയാത്ത ഒരു സാഹചര്യം കൂടിയാണെങ്കിൽ അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ അഞ്ചു കാര്യമാണ് വിവാഹം നടക്കാതിരിക്കാനുള്ള കാനൂനിക തടസ്സങ്ങൾ. ഒന്ന്, സെക്കൻഡ് ആരുടെയെങ്കിലും ഒരാളുടെ രണ്ടാമത്തെ വിവാഹമാണോ എങ്കിൽ. രണ്ട്, വിവാഹം നടത്താൻ സഭ അനുവദിക്കാത്ത ദിവസങ്ങൾ, റെസ്ട്രിക്റ്റഡ് ഡേയ്സ്. മൂന്ന്, പ്രായപൂർത്തി ആകാത്തവർ തമ്മിലുള്ള വിവാഹം. മൈനർ. നാല്, രക്തബന്ധം, ബ്ലഡ് ഡൊണേഷൻ. അഞ്ച്, മെന്റൽ ഡിസീസസ്, അവരുടെ മാനസിക ആരോഗ്യം ഇല്ലാത്ത ആളുകൾ തമ്മിലാണ് എങ്കിൽ അങ്ങനെയാണ്, അതും കാനൂനിക തടസ്സമായിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ മുമ്പ് സൂചിപ്പിച്ച ഒരു വിവാഹത്തിനായി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ക്രമീകരണം, ദ അറേഞ്ച്മെന്റ് ഫോർ ദ എൻട്രൻസ്. സഭയുടെ അക്കോർഡിംഗ് ടു ദ കസ്റ്റം ആൻഡ് ട്രഡീഷൻ ഓഫ് മലങ്കര ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചേർച്ച്, ദ ബ്രൈഡ് ഷുഡ് എൻറ്റർ ഇൻ ടു ദ ചേർച്ച് ഫസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ദ ബ്രൈഡ് ഗ്രൂം. അതുപോലെ തന്നെ സഭയിൽ ഒരുമിച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഒരു അനുവാദവും സഭ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാറുള്ള വിവാഹ ശുശ്രൂഷയിൽ പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ഒരു പുതിയ ചിന്താഗതി അനുസരിച്ച് വിവാഹ ശുശ്രൂഷയിൽ മോതിരം അണിയിക്കേണ്ടത് കാർമ്മികനാണ്, അല്ല സോറി, അവർ പരസ്പരം മോതിരം അണിയിക്കേണ്ടതല്ലേ അതിന്റെ ഒരു ശരി, കാർമ്മികനാണോ അണിയിക്കേണ്ടത് എന്നൊരു സംശയം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ്, വൈ ദ ചീഫ് സെലിബ്രന്റ് ഗിവിംഗ് ദം ദ റിംഗ്സ് ആൻഡ് മന്ത്രമോടി? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. വിവാഹം, ദ ഹോളി മാട്രിമോണി ഈസ് നോട്ട് ഓൺലി ബോണ്ടേജ് ഓർ കവനന്റ് ഓർ കോൺട്രാക്ട് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൺ. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു സാധാരണ കരാറോ ഉടമ്പടിയോ അല്ല, മറിച്ച് പുരുഷനും സ്ത്രീയും ദൈവവും ചേർന്നുള്ള പിരിയാനാവാത്ത ഒരു ഉടമ്പടിയാണ്. There is three persons in a marital bond, male, female and God. സഭയിലൂടെയാണ് ദൈവം കൂട്ടിച്ചേർന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നത് ദൈവം ഈ ശുശ്രൂഷ നടപ്പാക്കുന്നത് സഭയിലൂടെയാണ്. അതിനാൽ പരസ്പരം സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പ്രതിനിധിയായി കാർമ്മികൻ ആശീർവദിക്കപ്പെട്ട മോതിരങ്ങളും മന്ത്രപോടിയും അണിയിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ ഭാരതീയ സഭയുടെ മാത്രം പ്രത്യേകതയാണ് മിന്ന എന്ന് പറയുന്നത്. മിന്ന എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഭാരതീയ പാരമ്പര്യത്തിലുള്ള താലിയുടെ മറ്റൊരു വേർഷനാണ് മിന്ന. താലി ആലിലയുടെ ആകൃതിയിലുള്ള ഒരു ആഭരണമാണെങ്കിൽ നമ്മൾ അതിൽ ഒരു കുരിശാകൃതിയും കൂടെ ചേർത്താണ് നമ്മൾ മിന്നായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മിന്ന എന്ന് പറയുന്ന അതിനോടൊപ്പം തന്നെ ചേർക്കുന്ന ചരടിനും പ്രത്യേകതയുണ്ട്. ഏഴ് നൂല് ചേർത്താണ് ഉണ്ടാക്കാറുള്ളത്. മന്ത്രകൂടിയിൽ നിന്നും ആറു നൂലും അതുപോലെ ഒരു സാധാരണ നൂലും കൂടി ചേർത്ത് പിരിച്ചാണ് മിന്നിന്റെ നൂല് നമ്മൾ തയ്യാറാക്കേണ്ടത്. പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാകാറുള്ള ഒരു സാധാരണ ഒരു ചോദ്യമാണ്, ബാക്കി എല്ലാ ശുശ്രൂഷകളും മേൽപ്പെട്ടക്കാർ നടത്താറുണ്ട്, പക്ഷേ മിന്ന് കെട്ടിക്കാൻ മാത്രം തൊട്ടടുത്ത് നിൽക്കുന്ന അച്ഛനെ ചുമതലപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്. അത് പണ്ടൊക്കെ വിദേശം എത്ര പോലെ തന്നാൽ നമ്മുടെ ഭാരതത്തിൽ വരുന്ന സമയത്ത് വിവാഹ ശുശ്രൂഷകൾ ആശീർവദിക്കുമ്പോൾ മറ്റുള്ള ശുശ്രൂഷകളൊക്കെ ഈ സിറിയൻ പാരമ്പര്യത്തിൽ മറ്റുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിൽ മിന്നുകെട്ട് അവരുടെ ശുശ്രൂഷയിലില്ല. അതുകൊണ്ട് ഈ മേൽപ്പട്ടക്കാർക്കൊന്നും അതിനകത്ത് വലിയ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അവരത് ചെയ്യാറില്ല. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന അച്ഛന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ അടുത്തത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ദേർ ഇസ് നോ ഡിവോഴ്സ്. സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ഡിവോഴ്സ് ഇസ് എ സിൻ. വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു വലിയ സിന്നാണ്. അതുപോലെ തന്നെ നിയമപരമായി കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവാഹമോചനമാണ് എങ്കിൽ സഭ അതിന് സാധുത കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതും വേറൊരു കാര്യമാണ്. അതിന് പക്ഷേ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് നമ്മൾ വിവാഹ കോടതിയിൽ നിന്നുള്ള അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സമർപ്പിച്ചാൽ മാത്രമേ അത് സഭയിൽ അത് സാധ്യതയാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ രണ്ടാം വിവാഹം എന്ന് പറയുന്ന ഒരാശയത്തിലേക്ക് പോകാൻ പോലും നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാം വിവാഹം ഈസ് ഓൾറെഡി എ സിൻ, ഇസ് ഓൾസോ എ സിൻ. രണ്ടാം വിവാഹം എന്ന് പറയുന്നത് പോലും ഒരു സിന്നായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി അഥവാ രണ്ടാം വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ പങ്കാളി മരണപ്പെട്ടവർക്ക് മാത്രമാണ് രണ്ടാം വിവാഹം അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാം വിവാഹം കഴിഞ്ഞ ഒരാൾക്ക് രണ്ടാം വിവാഹം ചെയ്യുമ്പോൾ മോതിരം വാഴും കിരീടം വാഴും നടത്താറില്ല. പങ്കാളി ബ്രൈഡ് ഓർ ഗ്രൂം രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് ആദ്യത്തെ വിവാഹമാണെങ്കിൽ മാത്രമേ ഈ മോതിരം വാഴും കിരീടം വാഴും അവർക്ക് വേണ്ടി മാത്രമേ നടത്താറുള്ളൂ. രണ്ടുപേർ രണ്ടാം വിവാഹമാണെങ്കിൽ ഈ രണ്ട് ശുശ്രൂഷകളും വിവാഹ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ രണ്ടാം വിവാഹത്തിന്റെ പ്രത്യേക ഓർഡർ ക്രമമാണ് രണ്ടാം വിവാഹം. രണ്ടുപേരും രണ്ടാം വിവാഹമാണെങ്കിൽ നടത്തുന്നത്, ആരെങ്കിലും ഒരാളുടെ ഒന്നാം വിവാഹമാണെങ്കിൽ സ്വാഭാവികമായി സാധാരണ നടത്തുന്ന ഒന്നാമത്തെ ശുശ്രൂഷ തന്നെ നടത്താറുണ്ട്. അതുപോലെ തന്നെ അവര് ആ ദിവസം ദേ ആർ ദ കിങ് ആൻഡ് ക്വീൻ, സോ ദേ ക്യാൻ വിയർ ദേ ആർ ഫുട് വിയേഴ്സ് ഇൻസൈഡ് ദ ചർച്ച്. അവർക്ക് എല്ലാ സർവാഭരണ വിഭൂഷിതരായി രാജാവും രാജ്ഞിയും ധരിച്ചത് പോലെയുള്ള ഒരു അപ്പിയറൻസ് അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യം ആ ദിവസങ്ങളിൽ കൊടുക്കുന്നത്. അതുപോലെ അവർക്ക് ചെരിപ്പിടാനുള്ള അനുവാദം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ നമ്മുടെ സഭയുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ വിവാഹ ശുശ്രൂഷ പൂർത്തീകരിച്ചതിന് ശേഷവും നമ്മൾ ഓരോ സ്ഥലത്തിന്റെയും ദേശപരമായിട്ടുള്ള പ്രത്യേകതകൾ അനുസരിച്ച് ആ നാട്ടിലെ നിയമം അനുസരിച്ച് വിവാഹം ശുശ്രൂഷ അത് വിവാഹ ബന്ധം രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതും വലിയ ഒരു നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്നൊന്നും കൂടി മനസ്സിലാക്കുക. പിന്നീട് വരുന്നത് വിവാഹത്തിന്റെ ശുശ്രൂഷയുടെ ചില പ്രത്യേകതകളെ കുറിച്ചാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വിവാഹ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. വിവാഹ ശുശ്രൂഷയിലൂടെ ഒരു ചെറിയ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തേണ്ടത് ആവശ്യമാണ്. വിവാഹ ശുശ്രൂഷയ്ക്കും അതിന് സഭയുടെയും വേദത്വത്തിന്റെ അടിസ്ഥാനവും കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവതരിപ്പിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എക്ലീസിയാസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. അത് എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ടാകും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമോ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എസ് എല്ലാം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ് എന്നും കൂടി അറിയിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അവസാനിപ്പിക്കും.
താങ്ക് യു അച്ഛാ. നമ്മള് വിവാഹത്തിന്റെ സഭാപരമായ ഒരുക്കങ്ങള് അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛൻ പറഞ്ഞു. അതിന്റെ റെസ്ട്രിക്ഷൻസ് എന്താണ്, അതിന് ഏതൊക്കെ ദിവസങ്ങളാണ് അനുവദനീയമായിട്ടുള്ളത്, പിന്നെ അതിനെ അനുബന്ധിച്ചുള്ള നമുക്ക് സംശയം വരാവുന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അച്ഛൻ പഠിപ്പിച്ചു തന്നു. ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അച്ഛനോട് എന്തെങ്കിലും ആയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് വഴിയോ ഇമെയിൽ വഴിയോ അറിയിച്ചാൽ അത് അച്ഛനെ പാസ് ചെയ്തേക്കാം. അതല്ല, അച്ഛൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തരാവുന്നതാണ്. അപ്പൊ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച കഷ്ടാനുഭവ ആഴ്ച ആയതുകൊണ്ട് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് വരുന്നത് April 15 ബുധനാഴ്ച, April 16 വ്യാഴാഴ്ച. അന്ന് അപ്പോസ്തല പ്രവൃത്തിയും വ്യാഴാഴ്ച ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അന്ന് നമ്മൾ കൂടുതൽ ശുശ്രൂഷാപരമായിട്ടുള്ള ഡീറ്റെയിൽസ് അച്ഛൻ പഠിപ്പിക്കുന്നതായിരിക്കും. താങ്ക് യു അച്ഛ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും പ്രത്യേകിച്ചില്ല. എല്ലാവരും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ഇരിക്കുന്ന ഒരു സമയമാണല്ലോ. പല റീജിയണുകളിലും പല യൂണിറ്റുകളും ചെറിയ ചെറിയ കൂട്ടമായിട്ടും ചെറിയ ഏരിയ വൈസ് ആയിട്ടും ഇൻഡിവിജ്വലിയും എല്ലാവരും പ്രാർത്ഥനകൾ ഒത്തിരി നടത്തുന്നുണ്ട്. അതിനെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെല്ലാം ഒരു ഈ ക്രൈസിസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വാസത്തോടുകൂടി തന്നെ പ്രാർത്ഥിക്കാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അനൗൺസ്മെന്റ് ആയിട്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.
അച്ഛനുണ്ടോ? അച്ഛൻ കേറിയിട്ടുണ്ടോ അറിയാമോ?
ഇല്ല
എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറയാനോ ചോദിക്കേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ എന്റെ ഏരിയ അല്ല എന്നാലും ഞാൻ പറയുവാണ്, നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുമായിട്ട് നമ്മുടെ ഒരു കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ലോകം മുഴുവനും പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ട് നമ്മളുടെ, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഇപ്പൊ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് അവർക്ക് ഒരുപാട് നല്ല ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. അത് നല്ല ഇൻഫർമേഷൻ, അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യുക. എല്ലാ മീഡിയയിലും വരുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് ആൾക്കാരെ പാനിക്കാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എന്താ പറയുക, നമ്പർ കൂട്ടി ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, ഇപ്പം നമ്മളിപ്പോ എന്തെങ്കിലും സ്പോർട്സ് ഇവന്റ് നടത്തിയിട്ട് സ്കോർ പറയുന്നത് പോലെ ഇത്രയായി അവിടെ എത്രയായി എന്ന് പറയുന്നത് പോലെയുള്ള പേടിപ്പിക്കുന്ന കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മള് എന്താ പറയുക, അത്യാവശ്യത്തിനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം ബിജോയ് ഒരു ഒരു മെസ്സേജ് പറഞ്ഞതിൽ പറഞ്ഞു, ട്രൈ ടു ഫോക്കസ് ഓൺ ഗുഡ് ന്യൂസ് റാദർ ദാൻ ന്യൂസ് ന്യൂസ്. നമ്മളുടെ സാധാരണ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ന്യൂസിൽ ഫോക്കസ് ചെയ്യാതെ ഗുഡ് ന്യൂസ്, നമ്മുടെ ഗോസ്പെലിൽ വേദപുസ്തകത്തിൽ പരമാവധി ഫോക്കസ് ചെയ്തോട്ട് മുമ്പോട്ട് പോകുക. ഇന്നിവിടെ എന്തൊക്കെയോ ചില പദ്ധതികളുണ്ട് എന്ന് നമുക്കറിയാം, മനസ്സിലാകുന്നില്ല ഇപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായി കാണുമ്പോൾ നമ്മൾ എത്രമാത്രം വൃത്തിയില്ലാതെയാണ് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയാണ് ഇത്രയും നാളും ജീവിച്ചതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ കുറേയും കൂടെ കോഷ്യസ് ആവേണ്ട സമയമാണ്. എടുക്കേണ്ടതായ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക, പ്രാർത്ഥിക്കേണ്ട സമയത്തൊക്കെ പരമാവധി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട് രോഗത്തിന്റെ പിടിയിലായ. ത്രിമേനി ഉൾപ്പെടുന്ന ക്ലോസ് ത്രിമേനി ഉൾപ്പെടെയുള്ള ആളുകൾ വൈദിക ശ്രേഷ്ഠരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിലെ ഒരു മലയാളി മരിച്ചതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. അതുപോലെ സെർബിയയിലെ ഒരു മേൽപ്പെട്ടക്കാരൻ സെർബിയൻ ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കാലം ചെയ്തു. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ചെറുതും വലുതുമായ പല ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എന്താ പറഞ്ഞ, നമുക്ക് പേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ പേടിപ്പിക്കാതെ പരമാവധി ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റിലീഫ് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാൻ, കൺസോൾ ചെയ്യാൻ തക്കവണ്ണം പരസ്പരം നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് അമ്മമാരുടെ ഒരു ഒരു ജോലി എന്നാണല്ലോ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മക്കളെ പിടിച്ചു നിർത്തി ആശ്വസിപ്പിക്കുക എന്നുള്ളത് അമ്മമാരുടെ ഒരു വലിയ ജോലിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയുക, പ്രാർത്ഥനയുടെ അന്തരീക്ഷം, സമാധാനത്തിന്റെ അന്തരീക്ഷം ആക്കി തീർക്കാൻ നമുക്ക് ശ്രമിക്കാൻ ഒരു ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഹമ്പിളായിട്ട് ഒരു റിക്വസ്റ്റ് പറയുകയാണ് പറയാനുള്ളൂ. നമുക്ക് പ്രാർത്ഥിച്ചു സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായ സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിൽ എന്നും എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി, ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഉത്തരമലിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാർക്കുമോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സുഖവാസും നമ്മെല്ലാവരുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ മേലും നമ്മുടെ ഭദ്രാസനത്തിന്റെ മേലും പ്രത്യേകിച്ച് മർദ്ദമറിയ വനിതാ സമാജത്തിന്റെ മേലും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരുടെ മേലും സഹോദരങ്ങളുടെ മേലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് ഈ പേത്തുശ്ശേരി ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും കടന്നു വരുവാണ്ടാക്കാൻ സാധിക്കാത്ത എല്ലാവരുടെ മേലും, അതുപോലെ തന്നെ പുറത്ത് കാര്യങ്ങൾ പ്രത്യേകിച്ച് ലോകത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളുടെയും അതുപോലെ അതിന്റെ പേരിൽ വേദനിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെ മേലും എല്ലാവരുടെയും ഏറ്റവും വേഗത്തിലുള്ള സൗഖ്യത്തിന്റെ മേലും ദൈവം തമ്പുരാന്റെ ഇടപെടലുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും നീക്കൊണ്ടായിരിക്കും മറാകട്ടെ.
താങ്ക് യു സോ മച്ച്.